പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം. 1 പത്രോസ് അധ്യായം 1. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസിൽ നിന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും പൊന്തോസ്, ഗലാത്തിയ, കപ്പദോക്കിയ, ആസിയ, ബിതുന്യ എന്നീ ദേശങ്ങളിൽ വീട്ടിൽ നിന്ന് ചിതറി അകന്ന് നിൽക്കുന്നവരുമായവർക്ക്, തന്റെ വിശുദ്ധ ജനമാകേണ്ടതിലേക്കായി നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ പിതാവായ ദൈവം നേരത്തെ തന്നെ പദ്ധതിയിട്ടു. നിങ്ങളെ വിശുദ്ധീകരിക്കുക പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. നിങ്ങൾ ദൈവത്തെ അനുസരിക്കണമെന്നും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു. കൃപയും സമാധാനവും കൂടുതൽ കൂടുതൽ നിങ്ങളുടേതാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവന് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ ഉന്നത കരുണയാൽ അവൻ നമുക്ക് ഒരു പുതുജീവൻ നൽകി. ഈ പുതുജീവൻ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്നുള്ള ഉദ്ധാനം വഴി ഒരു ജീവനുള്ള പ്രത്യാശ തന്നു. ഇപ്പോൾ നാം ദൈവത്തിന് തന്റെ മക്കൾക്കായിട്ടുള്ള ആശിഷുകൾക്ക് പ്രത്യാശിക്കുന്നു. അവയത്രയും സ്വർഗത്തിൽ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടാനോ ക്ഷയിക്കാനോ സൗന്ദര്യം നഷ്ടപ്പെടാനോ സാധ്യമല്ല. നിങ്ങളുടെ രക്ഷ പൂർത്തിയാകും വരെ ദൈവശക്തി നിങ്ങളുടെ വിശ്വാസം വഴി നിങ്ങളെ കാത്തുരക്ഷിക്കും. നിങ്ങൾക്ക് തരാനായി ഒരുക്കി വച്ചിട്ടുള്ള രക്ഷ അന്ത്യകാലത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. ഇതു നിങ്ങളെ സന്തുഷ്ടരാക്കുന്നു. എന്നാൽ ഇപ്പോൾ അല്പകാലത്തേക്ക് നാനാ വിഷമതകൾ നിങ്ങളെ ദുഃഖിപ്പിക്കും. എന്തുകൊണ്ടാണ് ഈ വിഷമതകൾ ഉണ്ടാകുന്നത്? നിങ്ങളുടെ വിശ്വാസം ശുദ്ധിയുള്ളതെന്ന് തെളിയുന്നതിനു വേണ്ടിയാണ്. വിശ്വാസത്തിന്റെ ശുദ്ധത സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാണ്. തീ കൊണ്ട് സ്വർണം ശുദ്ധമാണെന്ന് തെളിയിക്കാമെങ്കിലും സ്വർണം ക്ഷയിക്കും. വിശ്വാസശുദ്ധി യേശുക്രിസ്തു വരുമ്പോൾ നിങ്ങൾക്ക് അഭിനന്ദനവും മഹത്വവും കൊണ്ടുവരും. നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി ഇപ്പോഴും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു. അവനിലുള്ള വിശ്വാസത്തിൽ നിന്ന് സിദ്ധിക്കുന്ന വലുതും മഹത്വമേറിയതുമായ സന്തോഷം വെറും വാക്കുകളാൽ വിവരിക്കുക അസാധ്യം. നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്നതാണ് ആ ലക്ഷ്യം. ആ അന്തിമ ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. അത് നിങ്ങളുടെ രക്ഷയാണ്. ഈ രക്ഷയെക്കുറിച്ച് ശ്രദ്ധാപൂർവം പഠിക്കുകയും ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രവാചകർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൃപയെപ്പറ്റിയും സംസാരിച്ചു. ക്രിസ്തുവിന്റെ ആത്മാവ് ആ പ്രവാചകരിൽ ഉണ്ടായിരുന്നു. ആ ആത്മാവ് ക്രിസ്തു അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളെക്കുറിച്ചും അവയ്ക്കു ശേഷം കൈവരുന്ന മഹത്വത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. ആ പ്രവാചകർ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നവ ഗ്രഹിക്കാൻ ശ്രമിച്ചു. ഈ കാര്യങ്ങളൊക്കെ എപ്പോൾ സംഭവിക്കുമെന്നും ആ സമയത്ത് ലോകം എങ്ങനെയായിരിക്കുമെന്നും മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു. പ്രവാചകർക്കു വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയല്ല അവരുടേതെന്ന് അവർക്ക് വെളിവാക്കിയിരുന്നു. പ്രവാചകർ നിങ്ങളെയാണ് സേവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ കേട്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ നിങ്ങളെ സേവിക്കുക മാത്രമായിരുന്നു. നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചവർ സ്വർഗത്തിൽ നിന്നുമയച്ച പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞ ആ കാര്യങ്ങൾ ദൂതന്മാർ വരെ അറിയാൻ ആഗ്രഹിച്ചവയാണ്. സേവനത്തിന് നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കുന്നതോടൊപ്പം ആത്മസംയമനം പാലിക്കുകയും ചെയ്യും. യേശുക്രിസ്തു വെളിപ്പെടുമ്പോൾ തീർത്തും നിങ്ങളുടേതാകുന്ന ആ കൃപാദാനത്തിലായിരിക്കണം നിങ്ങളുടെ പൂർണ്ണ പ്രത്യാശ. മുൻകാലത്ത് ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ദുഷ്കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ അനുസരണമുള്ള മക്കളാണ്. അതുകൊണ്ട് പണ്ട് ജീവിച്ചിരുന്നത് പോലെ ജീവിക്കരുത്. പകരം ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ശുദ്ധിയുള്ളവരാകുവിൻ. നിങ്ങളെ വിളിച്ചത് ദൈവം ഒരുവനാണ്.
ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുവിൻ
എന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവനെ പിതാവെന്നു വിളിക്കുകയും ചെയ്യുന്നു. ദൈവം ഓരോരുത്തരുടെയും പ്രവൃത്തിയെ തുല്യമായി വിധിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ പരദേശികളായി ജീവിക്കുമ്പോൾ ദൈവത്തോട് ബഹുമാനമുള്ളവരായിരിക്കുവിൻ. പണ്ട് നിങ്ങൾ നിഷ്ഫലമായ രീതിയിലാണ് ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരിൽ നിന്നുമാണ് ആ ജീവിത രീതി നിങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ അത്തരം ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. ക്ഷയിച്ചു പോകുന്ന സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല നിങ്ങളെ വാങ്ങിയത്. പിന്നെയോ ക്രിസ്തുവിന്റെ ശുദ്ധവും പൂർണവുമായ ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ് നിങ്ങളെ വാങ്ങിയത്. ലോകത്തിന് അടിത്തറയിടുന്നതിന് മുമ്പേ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഈ അവസാന നാളുകളിൽ നിങ്ങൾക്കായാണ് അവനെ വെളിവാക്കിയത്. ക്രിസ്തു വഴി നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു. പിന്നെ ദൈവം അവന് മഹത്വം നൽകി. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലാണ്. സത്യത്തെ അനുകരിക്കുക വഴി നിങ്ങൾ സ്വയം ശുദ്ധരായി. ഇനി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കായി യഥാർത്ഥ സ്നേഹം ഉള്ളവരാകണം. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അഗാധമായി പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. മരിക്കുന്ന ഒന്നിൽ നിന്നും ഈ പുതുജീവൻ വരില്ല. അമർത്യനായ ഒന്നിൽ നിന്നേ അത് വരൂ. എന്നും ജീവിക്കുന്നതും എന്നും തുടരുന്നതുമായ ദൈവത്തിന്റെ ആ സന്ദേശം വഴിയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത്. തിരുവെഴുത്ത് പറയുന്നത് പോലെ,
ആരും എന്നേക്കും ജീവിക്കുന്നില്ല, ഏവരും പുല്ലുപോലെയും അവരുടെ മഹത്വം പൂ പോലെയുമാണ്. പുല്ലു കരിയുന്നു, പൂവ് കൊഴിയുന്നു, പക്ഷേ ദൈവവചനം എന്നേക്കും നിലനിൽക്കും.
ഇതാണ് നിങ്ങളോട് പറഞ്ഞ വചനവും